بسم الله الرحمن الرحيم حم تنزيل الكتاب من الله العزيز الحكيم ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون قل أرأيتم ما تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله വാല ആലിഹി വ അസ്ഹാബിഹി വ മൻവാല വ ബഅദ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ സൂറത്തുൽ അഹ്ഖാഫ് അതാണ് വിശദീകരിക്കുന്നത്. സൂറത്തുൽ അഹ്ഖാഫ് വിശ്വാസപരമായ കാര്യങ്ങൾ ഊന്നി സംസാരിക്കുന്ന സൂറത്താണ്. ഇതിൽ ഏതാനും ആയത്തുകൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ് അവതീർണമായിട്ടുള്ളത്. ചില ആയത്തുകൾ മാത്രമാണ്, രണ്ട് മൂന്ന് ആയത്തുകളുടെ വിഷയത്തിലാണ് ബലപ്പെട്ട അഭിപ്രായ വ്യത്യാസമുള്ളത്. സൂറത്ത് മൊത്തം അത് അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് സൂറത്തുൽ അഹ്ഖാഫിന്റെ അവതീർണത. ഈ സൂറത്തിന് സൂറത്തുൽ അഹ്ഖാഫ് എന്ന് പറയാൻ കാരണം, ഇതിൽ അഹ്ഖാഫ് പ്രയോഗിച്ചിട്ടുണ്ട്. അഹ്ഖാഫ് എന്ന പദം ഈ സൂറത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഈ സൂറത്തിൽ മാത്രമാണ് പ്രയോഗിക്കപ്പെട്ടത്, അൽ അഹ്ഖാഫ് എന്ന്. വദ്കുർ അഹാദിൻ ഇദ് അൻദറ ബിൽ അഹ്ഖാഫ്. ആദ് ഗോത്രത്തിന്റെ സഹോദരൻ ഹൂദ് അഹ്ഖാഫിൽ മുന്നറിയിപ്പ് നൽകിയ സന്ദർഭം ഓർക്കാൻ പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ അഹ്ഖാഫ് എന്ന് പറഞ്ഞ സ്ഥലപ്പേരാണ്. ഈ സൂറത്തിലെ അഹ്ഖാഫ് എന്നുള്ള പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തിലെ അഹ്ഖാഫ് എന്ന പേര്. ആലു ഹാമീം എന്ന് പറയും. ഹാമീം കുടുംബം. ഹാമീം എന്ന തുടക്കത്തിൽ ഏതാനും സൂറത്തുകളുണ്ട് തുടർച്ചയായിട്ട്. ഹാമീം ഏതൊക്കെയാണത്? ഗാഫിർ, അതേപോലെ ഫുസ്സിലത്ത്, പിന്നെ ഷൂറ, സുഖ്റുഫ്, ജാസിയ, അഹ്ഖാഫ്. ഇതൊക്കെ ഹാമീം എന്നുള്ള തുടക്കം. അതാണ് ഹാമീം. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പിന്നെ അഖ്റാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂറത്തൻ മിൻ ആലി ഹാമീം, സൂറത്തുൽ അഹ്ഖാഫ്, ആലു ഹാമീമിൽ നിന്നുള്ള ഒരു സൂറത്ത് റസൂൽ എനിക്ക് ഓതി കേൾപ്പിച്ചു തന്നു. അത് സൂറത്തുൽ അഹ്ഖാഫാണ് എന്ന് പറഞ്ഞു. അഹ്ഖാഫ്. ശരി. അപ്പോൾ ഈ ഹാമീം എന്ന തുടക്കത്തിൽ സൂറത്തുകൾ തുടർച്ചയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ അവസാനത്തെ സൂറത്താണ് സൂറത്തുൽ അഹ്ഖാഫ്. അഹ്ഖാഫ് ധാരാളം വിഷയങ്ങളാണ് അഖീദാപരമായിട്ട് വിശ്വാസപരമായിട്ട് നമുക്ക് ഈ സൂറത്തിൽ പഠിക്കാനുള്ളത്. സൂറത്തിന്റെ അവതീർണത നമ്മൾ പറഞ്ഞു മക്ക കാലഘട്ടത്തിലാണെന്ന്. ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്ന ചില വിഷയങ്ങളെ മുന്നിൽ വച്ചാൽ ചരിത്രകാരന്മാർ പ്രത്യേകിച്ച് ചരിത്ര വിഷയങ്ങളെ പ്രതിപാദിച്ച് തഫ്സീർ എഴുതിയ മുഫസ്സിരീങ്ങൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ തങ്ങൾ നബിയായി 10-ാമത്തെ വർഷത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നുള്ളതാണ്. തായിഫ് ഹിജറയോടനുബന്ധിച്ച് എന്താ നുബുവത്തിന്റെ 10-ാമത്തെ വർഷത്തിന്റെ പ്രത്യേകത എന്താ? നുബുവത്തിന്റെ 10-ാമത്തെ വർഷത്തിന്റെ പ്രത്യേകത ഖദീജ ബിബി മരണപ്പെട്ട് ഹിജറ പോയി, പിന്നെ ഇസ്ലാം മിഹ്റാജ്, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. ഇസ്ലാം മിഹ്റാജ് പിന്നെ നുബുവത്തിന്റെ 10-ാമത്തെ വർഷമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, പലരും അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഹിജറ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീന ഹിജറ അല്ല, പിന്നെ തായിഫ് ഹിജറയാണ്. ഖദീജ റളിയല്ലാഹു തആല വഫാത്തായി എന്നുള്ളതും ശരിയാണ്. നുബുവത്തിന്റെ 10-ാമത്തെ വർഷമാണ് ഖദീജ റളിയല്ലാഹു തആലയുടെ വഫാത്ത്. അതിനു മുമ്പ് പിതൃവ്യൻ അബൂ താലിബിന്റെ മരണം, നിസ്ലാസ്ലമാ തങ്ങളുടെ പിതൃ സഹോദരൻ അബൂ താലിബിന്റെ മരണമൊക്കെ എന്നാണ് നുബുവത്തിന്റെ 10-ാമത്തെ വർഷമാണ്. റഹ്മക്കല്ല, ആ ചരിത്ര പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടാണത് പിന്നെ ഉചിതാണ്. എന്താ ഉചിതം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ, മുസ്ലിമീങ്ങൾക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായം നൽകിയിരുന്നതായ മുസ്ലിമീങ്ങളുണ്ട്, ബനു ഹാഷിമിലും ബനു മുത്തലിബിലും പെട്ട ചില ആളുകൾ, ചില ആളുകളല്ല അവർ, ആ ഫാമിലി. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ സംരക്ഷണം നൽകിയിരുന്നു. അബൂ താലിബ് അയിൽപ്പെട്ടതാണ്, ഇവർക്ക് നേരെ അൽ മുഖാത്തുൽ ആമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പൊതു നിസ്സഹകരണ പ്രഖ്യാപനം ഉണ്ടായി മക്കയിൽ. പൊതു നിസ്സഹകരണം, ഖുറൈശികൾ നബി കുടുംബത്തോടും മുസ്ലിമീങ്ങളോടും നിസ്സഹകരണം പ്രഖ്യാപിച്ചു. അത് മൂന്ന് വർഷം. നുബുവത്തിന്റെ 10-ാണ് അതിന് വിരാമം. അപ്പൊ എത്ര അല്ല, നുബുവത്തിന്റെ 7, 8, 9 വർഷങ്ങൾ ഈ നിസ്സഹകരണത്തിന്റെ വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും അതേപോലെ ബനു ഹാഷിമും ബനുൽ മുത്തലിബ് ഇവർ ഒന്നായിട്ട് നിസ്സഹകരണം ഏർപ്പെടുത്തപ്പെട്ടു. അങ്ങനെ ഇവർ ഷാബു അബി താലിബ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഷാബു അബി താലിബ് എന്നറിയപ്പെടുന്നതായ ഒരു മലഞ്ചെരുവിലേക്ക് താമസം മാറ്റി. ആ പിന്നെ ഷാബു ബനി ത്വാലിബ് എന്ന് പറയുന്ന സ്ഥലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുള്ളത്. വീടുള്ള ഭാഗം ഇന്നിപ്പോ ജബൽ അബി ഖുബൈസിന്റെ ഒരു ഭാഗമാണത്. ഇപ്പൊ ആ ഭാഗം കുറെ നികത്തിയിട്ടുണ്ട് രാജവട്ടാരത്തിന്റെയൊക്കെ. ഇന്നിപ്പോ രാജവട്ടാരം നിൽക്കണേ, പിന്നെ ഇപ്പൊ പോവാണ്. ആ ഭാഗങ്ങളാണ് പിന്നെ ഈ ഷിയാ ബനി ത്വാലിബ് എന്ന് പറയുന്നതായ മലഞ്ചെരുവ്. ആ മലഞ്ചെരുവിൽ എന്ത് ചെയ്തു, ഇവർ ഉപരോധിക്കപ്പെട്ട്, പൂർണ്ണമായ നിസ്സഹകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുസ്ലിമീങ്ങൾക്ക് നേരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും സംരക്ഷകരായിരുന്ന ബനുൽ ഹാഷിം ബനുൽ മുത്തലിബ്, മനസ്സിലല്ലേ, ബനു ഹാഷിമും ബനു മുത്തലിബിൽ അബൂലഹബിനെ പോലുള്ളവരാണ് ഒഴിവ്, അങ്ങനെ നിസ്സഹകരണം. അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും അബൂ താലിബുമായിരുന്നു. അബൂ താലിബ് ആയിരുന്നു കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷകനായിട്ടുണ്ടായിരുന്നത്. സംസാരം പോലും ഒഴിവാക്കി, ഭക്ഷണ സാധനങ്ങൾ വിലക്കി, മനസ്സിലല്ലേ. ഒരു കച്ചവട സംഘം മക്കയിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ ആളുകളുണ്ടല്ലോ ഷാബ് ബനി ത്വാലിബിലുള്ള ഉപരോധിക്കപ്പെട്ട ഈ ആളുകൾ, അവർ സാധനം വാങ്ങുന്നതിന് മുമ്പ് ഖുറൈശികൾ അത് വാങ്ങി തീർക്കും. മാത്രമല്ല അവർക്ക് കൂടുതൽ വില വാങ്ങാൻ കഴിയാത്ത വിധം വിലയിട്ടിട്ട് സാധനം വാങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. അങ്ങനെ നിസ്സഹകരണം ഏർപ്പെടുത്തപ്പെട്ടു, അതിൽ പരീക്ഷിക്കപ്പെട്ടു. ഈ ഇലകളും അതേപോലെ തോലുമൊക്കെ പെറുക്കി തിന്നായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നാണ്, മനസ്സിലായോ, അത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നാണ്. ചില രാവുകളിലൊക്കെ കാലിൽ തടയുന്ന തോലുകൾ അത് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതൊക്കെ പശിയടക്കാൻ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് സഅദ് ബിൻ അബി വഖാസ് എന്ന ആ ഉപയോഗത്തിൽ അദ്ദേഹത്തിന് പിന്നെ പറഞ്ഞതായിട്ട് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. നന്നായിട്ട് പരീക്ഷിക്കപ്പെട്ടു 3 വർഷം ഷാബു അല്ലെങ്കിൽ ഷേബ് അബി താലിബ് എന്ന് പറയുന്നതായ ആ ചെരുവിൽ. അവിടെ അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. ഇപ്പൊ ബനു ഹാഷിം ബനുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉപരോധിക്കപ്പെട്ടവരിൽ അമുസ്ലിമീങ്ങളുണ്ട്. കാരണം അവരെ ഉപരോധിക്കപ്പെടാൻ കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നു എന്നത് കാരണത്താലായിരുന്നു. ഏതായാലും 3 വർഷത്തെ ആ ഉപരോധം അത് തീരുന്നത് നുബുവത്തിന്റെ 10ാമത്തെ വർഷമാണ്. തീരുന്നത് എന്നാണ്? നുബുവത്തിന്റെ 10ാമത്തെ വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചാളാണ് അബൂ താലിബ് നബിയോടൊപ്പം നിന്നിട്ട്. മാത്രമല്ല അബൂ താലിബ് കാരണത്താലാണ് ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കൈവെക്കാൻ കഴിയാതിരിക്കുന്നത്. അബൂ താലിബ് തടസ്സാണ്. ഈ ഉപരോധം അത് ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉപരോധത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവർ കഅബയിൽ കെട്ടിത്തൂക്കിയിരുന്നു. ഖുറൈശികൾ കഅബയിൽ കെട്ടിത്തൂക്കിയിരുന്നു. ഏതായാലും ആ ഉപരോധം പിന്നീട് നിസ്സഹകരണം പിൻവലിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ നബിസ്വല്ലാസ്ലം തങ്ങൾ അതേപോലെ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ്. ആ സാഹചര്യത്തിലാണ് അബൂ താലിബ് മരണപ്പെടുന്നത്. ആദ്യം ആര് മരണപ്പെട്ടു? അബൂ താലിബ് മരണപ്പെട്ടു. അപ്പൊ നോക്കി, നിങ്ങൾ പരീക്ഷണം അവസാനിച്ച് പിന്നെ ഒരു പരീക്ഷണത്തിന്റെ തുടർച്ച. കാരണം അബൂ താലിബ് നബിസ്വല്ലാസ്ലം തങ്ങളെ സംരക്ഷിക്കുന്നതിൽ വലിയ സാഹസമായിരുന്നു മക്കയിൽ കാഴ്ചവെച്ചിരുന്നത്. അബൂ താലിബിന്റെ മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രയാസം സൃഷ്ടിച്ചു. ആ മരണം കഴിഞ്ഞ് നാളുകൾ അല്ലെങ്കിൽ ആഴ്ചകൾ പിന്നിട്ടപ്പോഴത്തേക്ക് ഖദീജ റളിയല്ലാഹു തആലയും വഫാത്തായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുഃഖത്തിനിടയാക്കി. ഖദീജ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സഹായമായിരുന്നു ഖദീജ റളിയല്ലാഹു തആലന. അത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വീടിന് പുറത്ത് ഇനി എന്തൊക്കെ അവസ്ഥയാണെങ്കിലും വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിലുള്ളതായ സമാധാനം. പിന്നെ ഖദീജ റളിയല്ലാഹു തആലഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്പത്ത് കൊണ്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്, ശരീരം കൊണ്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വവാസത്നി ബിനഫ്സിഹ വമാലിഹ, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ഏറെ ആശ്വാസം പകർന്ന മഹതിയായിരുന്നു ഖദീജ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് അവരുടെ മരണാനന്തരം അടിക്കടി അനുസ്മരിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലേ? അങ്ങനത്തെ സഹായമായിരുന്നു ഖദീജ റളിയല്ലാഹു തആലാന. അവരെന്തായി? അവര് വഫാത്തായി. മാത്രമല്ല ഏറ്റവും കൂടുതൽ അവരുടെ ആശ്വാസം അത് മാനസിക ആശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി എന്ത് ടെൻഷനുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊരിക്കലും ഖദീജ റളിയല്ലാഹു തആല എന്നെ വിഷയാക്കിയിരുന്നില്ല. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പിന്നെ അനുഗ്രഹീത വിഷയം. ഇപ്പൊ ഭർത്താക്കന്മാർ കാരണത്താൽ പിന്നെ ഒരു കുടുംബത്തിന്റെ സ്വൈര്യം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ, അതേപോലെ 3 വർഷം ഉപരോധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീ അതൊക്കെ സഹിക്കല്ലേ? ഒരിക്കലും. അവർക്ക് മക്കളുണ്ട്, ഖദീജ റളിയല്ലാഹു തആല എന്നൊക്കെ അവർക്ക് മക്കളില്ലേ, കുടുംബമുണ്ട്. പക്ഷെ ഒരിക്കലും ഉണ്ടാക്കിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ ഒരു സംസാര ഖദീജ റളിയല്ലാഹു അൻഹ നടത്തിയിട്ടില്ല. വീട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ, അതേപോലെ ദൈവത്തിന്റെ പേരിൽ, പ്രബോധനത്തിന്റെ പേരിലാണ് ഈ പ്രയാസങ്ങളൊക്കെ ഉള്ളത് എന്നത് കാരണത്താൽ വീട്ടിൽ ഒരിക്കലും സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഖദീജ റളിയല്ലാഹു അൻഹ നടത്തിയിട്ടില്ല. അതേപോലെ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ ഉണ്ടാവില്ല ഒച്ചുംപിളി. ചില പിന്നെ ഇപ്പൊ ദൈവത്തിന്റെ വിഷയമാണെങ്കിലും ഇസ്ലാമിക വിഷയമാണെങ്കിലും ആളുകൾ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും എന്ത് ചെയ്യും? അതിൽ സ്ത്രീകൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കാരണം അവർ കൂടി ബാധിക്കുന്ന വിഷയമല്ലേ, അവരുടെ മക്കൾക്ക് ബാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് സ്ത്രീകളെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഖദീജ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വിഷയമല്ല എന്നുള്ളത്, അങ്ങനെ ഒരു സംഭവം തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കുടുംബം 3 വർഷം നിസ്സഹകരണം ഏർപ്പെടുത്തപ്പെടണമെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, അതും വീടിന് പുറത്ത് ഭക്ഷണം ഇല്ല, ആളുകൾ സംസാരിക്കുന്നില്ല, പട്ടിണി വറുതി, ഇങ്ങനെ ആലോചിച്ച് നോക്കി. പക്ഷെ ഖദീജ റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്കെതിരിൽ ഒരക്ഷരം സംസാരിച്ചതും അതേപോലെ തന്നെ ഒരു പ്രശ്നം ബഹളമുണ്ടാക്കിയതും ചരിത്രത്തിൽ നമ്മൾ വായിക്കണില്ല. അതുകൊണ്ടാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രതിഫലം പിന്നെ പ്രവർത്തനത്തിനനുസരിച്ചാണ്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജക്ക് സലാം പറഞ്ഞയച്ചു. സലാം എന്താ? സമാധാനം. സലാം സമാധാനം. അവര് സമാധാനാണ് നൽകിയത് അള്ളാഹ്ക്ക്, ഇസ്ലാമിന് അള്ളാഹിന്റെ മാർഗത്തിൽ. അതുകൊണ്ട് തന്നെ അവർക്കും അള്ളാഹു സലാം. അതൊന്ന്. 2, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞയച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അവർക്കൊരു വീട്, ആ വീട് എന്താണ്? വബഷീർഹാ ബിബൈതിൻ ഫിൽ ജന്നത്തി മിൻ ഖസബ്, la sahaba fiha wala nasab ennam. ഒരു മുത്തിനാൽ ഒരു സ്വർഗീയ കൊട്ടാരം, ഒരു മുത്തുകൊണ്ട് ഒരു സ്വർഗീയ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ വസ്തു പറയാണ് ലാ സഹബ ഫിഹ എന്നാണ്. അതിൽ ബഹളല്ല, അതിൽ ശബ്ദകോലാഹലമോ ബഹളമോ ഇല്ല. വല നസബ് അതിൽ ക്ഷീണമല്ല. എന്ത് ശബ്ദകോലാഹലല്ലാത്ത അതേപോലെ തന്നെ ക്ഷീണമല്ലാത്ത ഒരു വീട് ഖദീജക്ക് പറഞ്ഞത്? അവരുടെ പ്രത്യേകത എന്താ? അവരൊരിക്കലും ജീവിത നാളിൽ കോലാഹലം ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലല്ലേ? അവർ ഇസ്ലാമിന് വേണ്ടി ഇവിടെ കുറെ ക്ഷീണിച്ചിട്ടുണ്ട്. മനസ്സിലെ? ആ ക്ഷീണം ഇനി അവിടെ അല്ല. അതേപോലെ തന്നെ അവരുടെ ശാന്തതയും ഒതുക്കവും കാരണത്താൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നൽകിയത് എന്താണ്? അതേപോലെ ഒരു പ്രതിഫലം. പറഞ്ഞു വരുന്നത് ഖദീജ റളിയല്ലാഹു തആലയും വഫാത്തായി. അപ്പൊ ഇനി മക്കയിൽ ജീവിതം അസാധ്യം എന്ന അവസ്ഥ വന്നു. മക്കയിൽ ജീവിതം അസാധ്യം എന്നുള്ളൊരു മൂകാനുമതി അവിടെ ഉണ്ടായി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് ഹിജ്റ പോണത്. തായിഫിലേക്ക് ഹിജ്റ പോണത്. ഖദീജ റളിയല്ലാഹു തആലയുടെ വഫാത്താകുന്നത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസം പിന്നിടുന്നതോടുകൂടി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി മക്കയിൽ ജീവിതം അസാധ്യം എന്ന അവസ്ഥ വന്നപ്പോഴാണ് തായിഫിലേക്ക് ഹിജ്റ പോയത്. തായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ദിവസം നിന്നു. പക്ഷേ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഇസ്ലാമിലേക്ക് ദാവത്ത് നടത്താനും അവിടെ ഒരു അഭയം ആഗ്രഹിച്ചിട്ടാണ് പോയത്. അവർ ഇസ്ലാം കേട്ടില്ല എന്ന് മാത്രമല്ല, അഭയം അവർ നിരസിച്ചു എന്ന് മാത്രമല്ല, അത് പുച്ഛിച്ചു തള്ളി, മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലായനം ചെയ്യുമ്പോൾ മക്കയിലെ അവസ്ഥ, പാലായനം കാൽനട വഴിയ കാൽനടയാണ്, തായിഫിലേക്ക് നടന്നാ പോയത്. ആ യാത്രയുടെ ഒരു പ്രയാസം പോലും അവർ എന്ത് ചെയ്തില്ല, മുഖവിലക്കെടുത്തില്ല. 10 ദിവസം തായിഫിൽ കഴിഞ്ഞിട്ട് അവിടെ സഖീഫ് ഗോത്രം, മസ്ഊദ്, ഹബീബ്, അബ്ദുയാലൈ, അങ്ങനെ എന്താണ് ഒരു 3 പേരാണ് അവിടുത്തെ ഗോത്ര പ്രമുഖന്മാർ. മസ്ഊദിനോടും ഹബീബിനോടും ഈ അബ്ദുയാലൈലിനോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കെഞ്ചി അവരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എനിക്കിവിടെ ഒരു അഭയം നൽകണം എന്ന്. അതവർ സമ്മതിച്ചില്ല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ സമീപിച്ചിട്ട് ഈ കാര്യം പറഞ്ഞത് നിങ്ങൾ പുറത്ത് പറയല്ലേ, ഞാൻ മറ്റൊരാളെ കാണട്ടെ. അതും അവർ കൂട്ടാക്കിയില്ല. അവർ പറയാണ്, മുഹമ്മദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി, വളരെ പ്രയാസപ്പെട്ടാണ് വരുന്നത്. മനസ്സിലായല്ലേ? ഒരു വല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ അവർ പറയുന്നത്, നിന്നല്ലാത്ത വേറൊരാളെ നബിയായി പറഞ്ഞയക്കാൻ പഠിച്ചവൻ കണ്ടില്ല. അതാണ് അവരുടെ പ്രതികരണം. നീയല്ലാത്ത ഒരാളെ നബിയായി പറഞ്ഞയക്കാൻ പഠിച്ചവൻ കണ്ടില്ല. മനസ്സിലായേ? നിന്നെയാണ് നബിയായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് എങ്കിൽ കഅബയുടെ വിരി വലിച്ചു കീറിയിട്ട് ഞാൻ അള്ളാഹിനോട് പ്രതിഷേധം അറിയിക്കും വേറൊരാൾ. മൂന്നാമൻ, നീ സത്യവാനാണെങ്കിലും കേൾക്കാൻ ഞാനില്ല, വ്യാജവാദിയാണെങ്കിലും കേൾക്കാൻ ഞാനില്ല എന്ന് അർത്ഥം ചെയ്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പിന്നെ സത്യവാനാണെങ്കിൽ കൊണ്ട് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, വ്യാജവാദിയാണെങ്കിൽ പിന്നെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ വഞ്ചിതനാകാനില്ല എന്ന അർത്ഥത്തിൽ അയാൾ പ്രതികരിച്ച് മൂന്നാളും നബിയെ ബഹിഷ്കരിച്ചു. അപ്പൊ മൗനം അവരോട് നിങ്ങൾ എന്നാ പുറത്ത് പറയുന്നത് പറഞ്ഞപ്പോൾ അതും അവർ കേട്ടില്ല. അവരാണ് എന്ത് ചെയ്തത്? അവിടെ തായിഫിലുള്ള വികൃതികളെയും അടിമകളെയൊക്കെ നിസ്ലാസ്ലമാങ്ങൾക്ക് ദിരിൽ ഇളക്കി വിട്ടിട്ട് നബിയെ കല്ലെറിഞ്ഞും കൂക്കി വിളിച്ചും തായിഫിൽ നിന്നും ചെയ്യുന്നത് ഓടിക്കുന്നത്. നബിസല്ലാ സ്വലമാങ്ങൾ പിന്നീട് പിന്നെ ഉത്തുബയുടെയും ഷൈബയുടെയും ഒരു തോട്ടത്തിൽ അഭയം തേടി, ഓടി അഭയം തേടി. പിന്നീട് ആ തോട്ടത്തിൽ നിന്ന് നബിസല്ലാ സ്വലമാങ്ങൾ പിന്നെ ഭാരിച്ച, വേദനിച്ച, രക്തമൊലിച്ച കാലുകളിൽ താണ്ടി പിന്നെ സൈലുൽ കബീർ എന്ന് പറയുന്ന നഖല അല്ലെങ്കിൽ സ്ഥലത്തെത്തി. സൈലുൽ കബീർ, ഇന്ന് സൈലുൽ കബീർ എന്ന് പറയുന്ന പിന്നെ അവിടെ നബിസല്ലാ സ്വലമാങ്ങൾ എത്തി. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു സംഘം ജിന്നുകൾ അവർ ഇസ്ലാം ആശ്ലേഷിച്ചു. അതിന്റെ വിശദ വിവരം വെച്ചാൽ നമുക്ക് സൂറത്ത് അഹ്കാഫിന്റെ ആ ഭാഗത്ത് വരും, എങ്ങനെയായിരുന്നു ആ സംഭവങ്ങൾ എന്നുള്ളത്. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. ആ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവരവരുടെ നാട്ടിലേക്ക് പ്രബോധകരായി പോയി. ആ പ്രബോധകരായിട്ടുള്ള ആളുകൾ അവിടെ ദൈവത്ത് നിർത്തിയപ്പോൾ അവിടെ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. ആ വാർത്ത അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പിന്നെ മക്കയിലേക്ക് തിരിച്ച് യാത്രയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ആരുടെ അവതീർണത? സൂറത്ത് അഹ്ഖാഫിന്റെ അവതീർണത. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുടെ നിലപാടുകൾ, അത്തരം വിഷയങ്ങളാണ് ഈ സൂറത്തിന്റെ ഇതിവൃത്തം, അല്ലെങ്കിൽ ഈ സൂറത്ത് കൈകാര്യം ചെയ്യുന്നതായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഹാമീം, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. Ma khalaqnas samawati wal arda wa ma bainahuma illa bil haqq wa ajalin musamma walladzina kafaru amma unziru mu'ridun qul ara'aytum ma tad'una min dunillah aruni madza khalaqu minal ardi am lahum syirkun fis samawati ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون حاميم ده يا حاميم نمر بين منبه سبسار جدا سورة قاف هذا بلا نون ഇതൊക്കെ വിശദീകരിച്ചപ്പോൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് ചില സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ തുടങ്ങുന്നുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് അല്ലെ, ഒരക്ഷരം കൊണ്ട് തുടങ്ങിയ സൂറത്തുകളുണ്ട്, രണ്ടക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ സൂറത്തുകളുണ്ട്. ഇതുപോലെ ഇപ്പൊ ഹാമീം രണ്ടക്ഷരങ്ങളാണ്, ഖാഫ് നൂൻ എന്നുള്ളതൊക്കെ എന്താണ്, ഒരക്ഷരമാണ്. ചില സൂറത്തുകൾ മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ്, അലിഫ് ലാം മീം, അലിഫ് ലാം റോ, ഇങ്ങനെ മൂന്നക്ഷരങ്ങൾ. ചില സൂറത്തുകൾ നാലക്ഷരങ്ങൾ കൊണ്ടാണ്, ഏതുപോലെ അലിഫ് ലാം മീം റോ, അല്ലെങ്കിൽ അലിഫ് ലാം മീം സ്വാദ്, ഇതൊക്കെ അല്ലേ. ചില സുഹൃത്തുക്കൾ അഞ്ചക്ഷരങ്ങൾ കൊണ്ടാണ്, കാഫ് ഹായ ഐൻ സ്വാദ്, അതേപോലെ ഹാ മീം ഐൻ സീൻ ഖാഫ്, ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ. ചില സുഹൃത്തുക്കൾ മനസ്സിലെ അഞ്ചക്ഷരങ്ങൾ കൊണ്ട് കേവലാക്ഷരങ്ങൾ, ചിലത് നാലക്ഷരങ്ങൾ കൊണ്ട്, ചിലത് മൂന്നക്ഷരങ്ങൾ കൊണ്ട്, ചിലത് ഇതേപോലെ രണ്ടക്ഷരങ്ങൾ കൊണ്ട്, ചിലത് ഒരക്ഷരങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുർആനിൽ തുടങ്ങിയിട്ട്. അപ്പൊ അവിടെ നമ്മൾ വിശദീകരിച്ചപ്പോൾ അവിടെ ആ സൂറത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അതിന്റെ ഉദ്ദേശം. പണ്ഡിതന്മാർക്ക് അതിൽ വ്യത്യസ്ത വിവരണങ്ങളും നിലപാടുകളാണ് ഉള്ളത് എന്ന്. ഇവിടെ അതിൽ നമുക്ക് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞ വീക്ഷണത്തിൽ അല്പം മുഖവിലക്ക് നമ്മൾ മുഖവിലക്ക് എടുത്തിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇത്, ബഹുദൈവ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, വിശിഷ്യ അറബികൾ വിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്നവരാണ്. അവർ പറയുന്നത് എന്താണ്, വിശുദ്ധ ഖുർആൻ ഇത് അള്ളാന്റെ കലാമാണ് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നില്ല. അവർ നിസ്ലാസ്ലമാതങ്ങൾ എതിർക്കുമ്പോൾ അവർ പറയുന്ന ഇതൊന്നുകിൽ കവിതയാണ്, അല്ലെങ്കിൽ കാഹിൻ ജ്യോത്സ്യന്റെ വർത്തമാനങ്ങളാണ് അല്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്. അല്ലെങ്കിൽ ഇത് ഭ്രാന്തന്റെ വർത്തമാനങ്ങളാണ്, അല്ലെങ്കിൽ അവർ പറയുന്നത് സുബ്ഹാനല്ല, അവർ പറയുന്നത് ഇത് മുഹമ്മദ് എന്താണ് വ്യാജമായി കെട്ടിയുണ്ടാക്കിയതാണ് അള്ളാഹിനെ കുറിച്ച്, മനസ്സിലല്ലേ. ഇത് അസാത്തിയുള്ള അവലിൻ പൂർവികരുടെ ഇതിഹാസങ്ങളാണ്, കഥകളാണ്, ഇങ്ങനെയൊക്കെയാണല്ലോ അവർ പറയുന്നത്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല ചില സൂറത്തുകൾ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയത്, ഈ ഹാ മീം എന്നുണ്ടല്ലോ, ഇതൊക്കെ എന്താ അറബി അക്ഷരങ്ങളാണ്, അറബി അക്ഷരങ്ങളാണ്. ഈ അറബി അക്ഷരങ്ങൾ കൊണ്ടാണ് അവരുടെ സംസാരങ്ങളും അവരുടെ ഗദ്യങ്ങളായാലും അവരുടെ പദ്യങ്ങളായാലും ഒക്കെ എന്തുകൊണ്ടാണ്, അറബി കൊണ്ടല്ലേ, അറബികൾ കൊണ്ടാണ്. അപ്പോ ഈ അറബി അക്ഷരങ്ങളാൽ പിന്നെ ഗഡിത പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ അവതരിപ്പിച്ച അവന്റെ വചനാണേത് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് മനസ്സിലേ. അറബികൾക്കറിയുന്ന അവർ ഉച്ചരിക്കുന്ന അറബി അക്ഷരങ്ങളാൽ ഉള്ള ഗ്രന്ഥമാണ് ഇത് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനാണ് ചില സൂറത്തുകളുടെ തുടക്കത്തിൽ ഇങ്ങനെ തുടങ്ങിയത്. ഇത് വിശുദ്ധ ഖുർആന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അറബികൾക്ക് ഗദ്യ സാഹിത്യങ്ങളുണ്ട്, പദ്യ സാഹിത്യങ്ങളുണ്ട്, ഗദ്യ പദ്യ സമ്മിശ്രമായിട്ടുള്ള സാഹിത്യങ്ങളും ഉണ്ട് അറബികൾക്ക്, മനസ്സിലായത്. അവരുടെ സാഹിത്യ രചനകൾ ധാരാളമാണ്, അറബികൾക്ക് സാഹിത്യ രചനകൾ ധാരാളമാണ്, ഗദ്യമായി പദ്യമായി ഗദ്യ പദ്യ സമ്മിശ്രമായിട്ട് ധാരാളം രചനകൾ അറബികൾക്കുണ്ട്. അവർക്കൊന്നും ഇങ്ങനെ ഒരു തുടക്കം പരിചയമല്ല, ഇങ്ങനെ ഒരു തുടക്കം പരിചയമല്ല. അപ്പൊ ഇങ്ങനെ ഒരു തുടക്കത്തിൽ മനസ്സിലല്ലേ സൂറത്ത് വരുമ്പോ അവരെന്ത് ചെയ്യും, കൂടുതൽ ശ്രദ്ധിക്കും. കേവലാക്ഷരാണ്, അപ്പൊ കേവലാക്ഷരത്തിൽ അവർ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങുമ്പോ അതവർ ശ്രദ്ധിക്കും, കൂടുതൽ ശ്രദ്ധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ തുടക്കം. ചില സൂറത്തുകൾക്ക്, എല്ലാ സൂറത്തുകൾക്ക് അങ്ങനെയല്ല, ചില സൂറത്തുകൾക്ക്. കാരണം എന്താ, എല്ലാ സൂറത്തുകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനൊരു ഇതുണ്ടാവില്ല. പക്ഷെ ചില സൂറത്തുകൾ തുടങ്ങുമ്പോ അപ്പൊ ഒരു ശ്രദ്ധ ഉണ്ട്. മറ്റൊന്ന്, നിങ്ങൾ ഉച്ചരിക്കുന്നതായ അറബി അക്ഷരങ്ങൾ, ഹാ മീം ഇതുപോലുള്ള അറബി അക്ഷരങ്ങൾ, ആ അറബി അക്ഷരങ്ങളാൽ ഉള്ള ഗ്രന്ഥം തന്നെയാണ് എന്ത്, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അതവരെ തെരിയപ്പെടുത്താൻ കൂടിയാണ് ഈ രീതിയിൽ തുടക്കം എന്നാണ് പിന്നെ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഒരു അഭിപ്രായം. വേറെയും കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചിലർ പറഞ്ഞത് ഷോർട്ട് ഫോമാണ്, ഇതിനൊക്കെ ഓരോ അക്ഷരത്തിനും മാനുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഒരു അഭിപ്രായം ബലപ്പെട്ടതായി തോന്നുന്നത് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ്. അതായത് ഒന്ന്, അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക, ശേഷം പറയാൻ പോകുന്നതിലേക്ക്. രണ്ട്, കേവല അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അത് അറബി അക്ഷരങ്ങളാണ്. ആ അറബി അക്ഷരങ്ങളാൽ മനസ്സിലായില്ലേ ഉള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അവര് പറയണത് എന്താ, അവര് പറയണത് ഇത് കവിതയാണ്, ഇത് ഭ്രാന്തന്മാരുടെ വർത്തമാനാണ്. മനസ്സിലായില്ലേ? ഭ്രാന്തന്മാരുടെ വർത്തമാനം, അതിന് ഈ ഒരു സൗന്ദര്യ, ഈ ഒരു കോർവയ ഉണ്ടാവുക അല്ലല്ലോ. അപ്പൊ അത് അവരെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ചില സൂറത്തുകൾക്ക് തുടക്കം എന്ന് മുഫസ്സിറീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹാമീം, തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം. എന്താ തൻസീലുൽ കിതാബ്? എന്താ അൽ കിതാബ്? ഈ കിതാബ്. ഏതാ ഈ കിതാബ്? വിശുദ്ധ ഖുർആൻ. തൻസീലുൽ കിതാബ്, വിശുദ്ധ ഖുർആനിന്റെ എന്താ അവതീർണത, അവതീർണത, വിശുദ്ധ ഖുർആന്റെ അവരോഹണം, വിശുദ്ധ ഖുർആന്റെ അവരോഹണം അല്ലെങ്കിൽ അവതീർണത ആരിൽ നിന്നാണ്? മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ്. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ അവതീർണത അല്ലെങ്കിൽ അവരോഹണം അത് അല്ലാഹുവിൽ നിന്നാകുന്നു. അപ്പൊ വിശുദ്ധ ഖുർആന്റെ സ്രോതസ് ഏതി എന്നുള്ളത് അല്ലാഹു പറയാണ്. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതല്ല, ആരെങ്കിലും നിന്ന് കേട്ടിട്ട് കെട്ടുകഥകളായിട്ട് ഇത് പറയൂല്ല. ഇത് കവികളുടെ കവിതയല്ല, ജ്യോത്സ്യന്മാരുടെ മന്ത്രോച്ചാരണല്ല, ഭ്രാന്തന്മാരുടെ പിറുപിറുക്കലല്ല. ഇതെന്താണ്? തൻസീലുൽ കിതാബി മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള അവരോഹണമാകുന്നു ഈ കിതാബ്, ഈ കിതാബ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആരാ? ആരാ അല്ലാഹു? അൽ അസീസ്. പിന്നെ ആരാ? അൽ ഹക്കീം. അല്ലാഹു അൽ അസീസാണ്, അല്ലാഹു അൽ ഹക്കീമാണ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്നവനാണ് അൽ അസീസ്. അല്ലാഹു ആരാണ്? അൽ ഗാലിബ് അല്ലദി ലാ യുഗ്ലബ്. ഒരാൾക്കും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ അല്ലാഹു അൽ ഹക്കീമാണ്. എന്താ ഹക്കീം? ഹക്കീം എന്ന് പറഞ്ഞാൽ ഹിക്മത്തുള്ളവൻ, ഹിക്മത്തുള്ളവൻ. എന്താ ഹിക്മത്തുള്ളവൻ? തന്നെ യുക്തിജ്ഞൻ എന്ന് നമ്മൾ പറയും. പക്ഷെ ഹിക്മത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ ഹിക്മത്ത് എന്താ? അതാണ് ഫിഉലു മാ യംബഗി കമാ യംബഗി ഫിൽ വഖ്തി അല്ലദി യംബഗി. ഫിഉലു മാ യംബഗി, വേണ്ടത് പ്രവർത്തിക്കുന്നവൻ, വേണ്ടത് പ്രവർത്തിക്കൽ. കമാ യംബഗി, വേണ്ട വിധം. ഫിൽ വഖ്തി അല്ലദി യംബഗി, അതിന്റെ ടൈമിൽ. അപ്പൊ വേണ്ടത്, വേണ്ട സമയം, വേണ്ടയിടത്ത്, വേണ്ട രീതിയിൽ വെക്കൽ, അതാണ് ഹിക്മത്ത്. ഹിക്മത്ത് അതിനാണ് ഹിക്മത്ത് അറിയാം. അപ്പൊ അങ്ങനെയൊന്ന് മനസ്സിലാക്ക. അത് ഇതൊരു ലോജിക്കാണല്ലോ. ഫിഉലുമായി എംബഗി കമാ എംബഗി ഫിൽ വഖ്തില്ലദി എംബഗി, വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ടയിടത്ത് വേണ്ട സമയം അല്ലെ പ്രവർത്തിക്കലാണ് ഹിക്മത്ത്. അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ, എല്ലാ വിഷയത്തിലും, ദഅവത്തിലായാലും അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിലായാലും രചനകളിലായാലും ഒക്കെ അങ്ങനെയാണ്. അപ്പോ എങ്ങനെ അതൊന്ന് മനസ്സിലാക്ക. ഒരാൾ അങ്ങനെ അല്ലെങ്കിൽ അയാൾ ഹക്കീമല്ല. ഹക്കീമാരാ? ഹക്കീം നമ്മളിപ്പോ ഇവിടെ തന്നെ ദുനിയാവ് തന്നെ ഹക്കീം അറിയില്ലേ ആളുകളെ കുറിച്ച്? ഓനൊരു ഹക്കീമാണ് അറിയും. എന്താ അയാളുടെ ഹക്കീമാകുമ്പോ എന്തായിരിക്കും അയാള്? യഥോചിതം പ്രവർത്തിക്കും, യഥോചിതം പ്രവർത്തിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല ഹിക്മത്ത് ഉടയവനാണ്, ഹിക്മത്ത് ഉടയവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവർത്തികളിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒന്നും എന്തില്ല, ഒന്നും പിന്നെ യുക്തിക്ക് നിരക്കാത്തതായിട്ടില്ല. എല്ലാം യുക്തിഭദ്രാണ്, യുക്തിഭദ്രാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഈ കിതാബ്, ഈ കിതാബ് അതിലൊന്നും എടുത്തു മാറ്റാനില്ല, ഇതിലേക്കൊന്നും ചേർക്കാനുമില്ല. മനസ്സിലല്ലേ? ഇത് കൃത്യമാണ്. മനുഷ്യന്മാർക്ക് നേർവഴിയായിട്ട്, അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഹിദായത്തും സന്മാർഗമൊക്കെ ആയിട്ട് ഇത് കൃത്യമാണ്, കൃത്യം. കാരണം ഇതെന്താണ്? ഹക്കീമായ അള്ളാഹുവിൽ നിന്നുള്ള ഹിക്മത്താണ് ഇതെല്ലാം, ഹിക്മത്താണ്. അള്ളാഹു ഹക്കീമാണ്, അങ്ങനെയുള്ള, അതേപോലെ അള്ളാഹു അസീസാണ്. ആ അള്ളാഹുവിൽ നിന്നാകുന്നു കിതാബിന്റെ അവരോഹണം. ഇതെന്തിനാ ഇപ്പൊ തുടക്കം ഇങ്ങനെ എങ്ങനെ എന്തിനാ ഈ തുടക്കം? തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം. ബഹുദൈവ വിശ്വാസികൾക്കുള്ള മറുപടിയാണ്, ബഹുദൈവ വിശ്വാസികൾക്കുള്ള മറുപടി. അവര് ഈ കിതാബിനെ കുറിച്ച് എന്താ പറയണത്? അത് നമ്മൾ പറഞ്ഞത് എന്താ പറയണത്? വിശുദ്ധ ഖുർആൻ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ഓതുമ്പോ ഇത് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ്. അതേപോലെ തന്നെ ചിലത് പറയും യുഅല്ലിമുഹു ബശർ, ഏതോ മനുഷ്യൻ വന്നിട്ട് മുഹമ്മദിനെ പഠിപ്പിക്കണം. അവർക്കറിയാം റസൂലുള്ള ആരാണ്? ഉമ്മിയാണ്. ഉമ്മിയ എന്താ? നിരക്ഷര, നിരക്ഷര എന്നാണ് എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോ വന്നിട്ട് ഓതി പഠിപ്പിക്കുകയാണ്, എന്നിട്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഈ പറയുന്നത്. അതേപോലെ തന്നെ ഇത് കവിതയാണ്, ഇത് പിന്നെ കുറെ ആരോപണങ്ങൾ വിശുദ്ധ ഖുർആനെ കുറിച്ച്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ആരോപണം, മക്കയിൽ മഴയായി പെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ഖുർആന്റെ സ്രോതസ് ഏതി? തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹകീം എന്നുള്ളത് ഉണർത്തുക. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى والذين كفروا عما أنذروا معرضون. ما خلقنا السماوات والأرض وما بينهما إلا بالحق وأجل مسمى. كتاب الله ولدن الذين عبره يدركوا قريشي قال يدركوا بوديشياسي قال يدركوا شعبره يدركا در غاري انت هذا انت هذا انت پر جده. സമാവാതിനെ പഠിച്ചതാരാ? അത് അവര് വരെ അള്ളയാണ്. ഭൂമിയെ പഠിച്ചതാരാ? അവര് വരെ അള്ളാഹുവാണ്. വമാ ബൈനഹുമ, വിനവാനത്തിനും ഭൂമിക്കും ഇടയിലുള്ളതിനെയും പഠിച്ചതാരാണ്? അള്ളാഹുവാണ്. അതവര് പറയും, മനസ്സിലായ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ന് പറയും. അപ്പോ ആ അള്ളാഹുവിനെയാണ് ഇതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, കിതാബിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതാല വാനങ്ങളെയും ഭൂമിയെയും പടച്ചത് കളിയായിട്ടല്ല, അത് വൃഥാവേളയല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് മാ ഖലഖന സമാവാത്ത്, വാനങ്ങളെ നാം പടച്ചിട്ടില്ല. വൽ അർദ, ഭൂമിയെയും. വമാ ബൈനഹുമ, എന്താ പിന്നെ വാനത്തിനും ഭൂമിക്കും ഇടയിലുള്ളത്, ഭുവനങ്ങൾക്കിടയിലുള്ളവയെയും നാം പടച്ചിട്ടില്ല. ഇല്ലാ ബിൽ ഹഖ്, എന്താ ഇല്ലാ ബിൽ ഹഖ്, ഹക്കായ നിലക്കല്ലാതെ, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടല്ലാതെ, നമ്മ ബാത്തിലായിട്ടോ അബസ് വൃഥാവേലയായിട്ടോ പഠിച്ചിട്ടില്ല. ഇതിനൊക്കെ എന്തുണ്ട്? അതിനെ സൃഷ്ടിച്ചതിലൊക്കെ ഒരു ലക്ഷ്യവും അതിനൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ചില തേട്ടങ്ങളും ഉണ്ട് എന്ന് അല്ലാതെ അവരെ ഉണർത്തുകയാണ്. അജലി മുസമ്മ, എന്താ അജലി മുസമ്മ? വാനങ്ങളെയും ഭൂമിയും അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചത് അജലി മുസമ്മ എന്നെന്താ? ഒരു നിർണിത അവധി വരേക്കും ആണ് അജലി മുസമ്മ, നിർണിതമായ ഒരു അവധി. എന്താ ഈ നിർണിതമായ അവധി? വാനങ്ങൾക്കും അതേപോലെ തന്നെ ഭൂമിക്കൊന്നും ഇടന്നില്ല, ശാശ്വതത്തല്ല, ഏതൊക്കെ നശ്വരാണ്, ഇതിനൊക്കെ ഒരു നാശത്തിന്റെ ഒരു നാളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അതാണ് അവിടെ ഉണർത്തുന്നത്. അപ്പൊ മാ ഖലഖന സമാവാതി വൽ അർദ വമാ ബൈനഹുമ ഇല്ലാ ബിൽ ഹഖ്, വാനങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളതിനെയും അല്ലാഹു യഥാവിധം പടച്ചു, യാഥാർത്ഥ്യം കൊണ്ട് പടച്ചു. അത് കളിയല്ല, അബസല്ല, അത് ബാത്തിലുമല്ല, നിരർത്ഥകമല്ല, അതുപോലെ വൃഥാവേലിയല്ല. അതിനൊക്കെ എന്തുണ്ട്? ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്ന് അല്ലാഹു പറയണം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല വാനങ്ങളെയും ഭൂമിയെയും അതിക്കിടയിലുള്ളതിനെയും പടച്ചത് എന്താ? അജലി മുസമ്മ, ഒരു അറിയപ്പെട്ട നിർണിതമായ ഒരു അവധി വരേക്കുമാണ്. അവധി വരേക്കുമല്ലാതെ പടച്ചിട്ടില്ല എന്നുള്ള അർത്ഥം. വല്ലദീന കഫറു അമ്മ ഉൻദിറു മുഅ്റിദൂൻ, വല്ലദീന കഫറു, എന്താ വല്ലദീന കഫറു? അവിശ്വസിച്ചവർ. അമ്മ ഉൻദിറു, അമ്മ ഉൻദിറു എന്ന് പറഞ്ഞത് എന്താ? ഇൻദാറ്, ഇൻദാർ എന്ന് പറഞ്ഞാൽ ഇഅ്ലാമാണ്, അറിയിപ്പാണ്. പക്ഷെ അറിയിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് തഹദീദോട് കൂടിയുള്ള അറിയിപ്പാണ്. തഹദീദോട് കൂടിയുള്ള അറിയിപ്പ്, തഹദീദ് എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മക്കല്ലാ, അപായ സൂചന, ഭീഷണി, ഭീഷണി, തഹദീദ്. തഹദീദോട് കൂടിയിട്ടുള്ള അറിയിപ്പാണ് എന്ത്? ഇൻദാർ. എന്താ അപ്പൊ എന്താ മുന്നറിയിപ്പ്. അപായ സൂചനയോട് കൂടിയുള്ള അറിയിപ്പ്. വല്ലദീന കഫറു, അവിശ്വസിച്ചവർ, അമ്മ ഉൻദിറു, തങ്ങൾക്ക് അപായ സൂചനയോടുകൂടി അറിയിപ്പ് നൽകപ്പെട്ട വിഷയത്തെ തൊട്ട്, മുഅരിദൂൻ, മുഅരിദൂൻ എന്ന് പറഞ്ഞാൽ എന്താ, വിമുഖന്മാരാണ് അവർ, വിമുഖന്മാരാണ്, തിരിഞ്ഞ് കളഞ്ഞ് കളയുന്നവരാണ്, തിരിഞ്ഞു കളയുന്നവർ. വല്ലദീന കഫറു, അവിശ്വസിച്ചവർ, അമ്മ ഉൻദിറു, തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട വിഷയത്തെ തൊട്ട്, മുഅരിദൂൻ, അവർ വിമുഖന്മാരാണ്. അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടത് എങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകപ്പെട്ടത്? കിതാബിലൂടെ അല്ലേ? അവിശ്വാസികൾക്ക് എങ്ങനെ മുന്നറിയിപ്പ് നൽകിയത്? ഖുർആനിലൂടെയാണ്, വിശുദ്ധ ഖുർആനിലൂടെ. അപ്പൊ ആ വിശുദ്ധ ഖുർആനിനെ തൊട്ട് അവരെന്താണ്? മുഅരിദൂൻ, തിരിഞ്ഞു കളയുന്നവരും വിമുഖന്മാരുമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് എന്ത്, ഇത് ജ്യോത്സ്യന്റെ വർത്താനാണ്, ഭ്രാന്തന്റെ വർത്താനാണ്, ഇത് കെട്ടുകഥയാണ്, ഇത് പിന്നെ പൂർവികരുടെ ഇതിഹാസങ്ങളാണ് തുടങ്ങിയ ആരോപണങ്ങൾ പറയുന്നത്. മാ ഖലഖന സമാവാതി വൽ അർദ വമാ ബൈനഹുമ ഇല്ലാ ബിൽ ഹഖ് വഅജലി മുസമ്മ വല്ലദീന കഫറു അമ്മാ ഉൻദിറു മുഅരിദൂൻ ഖുൽ അറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹി അറൂനി മാദാ ഖലഖു മിനൽ അർദ് അം ലഹും ശിർകും ഫിസ് സമാവാത്ത് ائتوني بكتاب من قبل هذا او اثاره من علم ان كنتم صادقين قل الله سبحانه وتعالى നബിയോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. പ്രവാചകരെ ചോദിക്കൂ, അറായിതും, അറായിതുന്നാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ അറായിതുന്നാണ് പിന്നെ കണ്ണുകൊണ്ടുള്ള കാഴ്ചനെ കുറിച്ചല്ല, പിന്നെ കൽബുകൊണ്ടുള്ള കാഴ്ച. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, മാ തദഊന മിൻ ദൂനില്ല, മാ തദഊന, നിങ്ങൾ ദുആ ചെയ്യുന്ന യാതൊന്ന്, നിങ്ങൾ ദുആ ചെയ്യുന്ന യാതൊന്ന്, നിങ്ങൾ ദുആ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മിൻ ദൂനില്ല, മിൻ ദൂനില്ല എന്ന് പറഞ്ഞാ സിവ അല്ലാ, അല്ലെങ്കിൽ മഅ അല്ലാ, അല്ലാഹുവോടൊപ്പം, അല്ലെങ്കിൽ അല്ലാഹുവെ കൂടാതെ. മിന്ദൂനില്ല എന്ന് പറഞ്ഞാല് മഅല്ല എന്ന അർത്ഥമുണ്ട്, സിവല്ല എന്ന അർത്ഥമുണ്ട്. മഅല്ല അള്ളാഹുവോടൊപ്പം, സിവല്ല അള്ളാഹുവോട് കൂടെ. അപ്പൊ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യുന്നതിനെ കുറിച്ച് അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ചോദ്യം മനസ്സിലേ, അവരെ പിന്നെ ആലോചിപ്പിക്കാൻ അല്ല, പിന്നെ അവര് പിന്നെ അവരുടെ അവരുള്ള ആ വിശ്വാസപരമായിട്ടുള്ളതായ മൗഢ്യത അവരെ ബോധ്യപ്പെടുത്താനാണ്. അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, അറൂനി നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ, അറൂ നീ എനിക്ക് നിങ്ങൾ കാണിച്ചു തരൂ. മാദാ ഖലഖു മിനൽ അർദ്, മാദാ ഖലഖു, അവർ എന്താണ് പടച്ചത്? മിനൽ അർദ്, ഭൂമിയിൽ, ഭൂമിയിൽ നിന്ന് അവരെന്താണ് പഠിച്ചത്? ഏതൊന്നിനാണ് അവർ സൃഷ്ടി പകർന്നത്, ഉണ്മ പകർന്നത്? അതെനിക്ക് കാണിച്ചു തരും. അം ലഹും ഫിഷുർക്കും ഫിസ് സമാവാത്ത്, അം ലഹും എന്ന ബൽ എന്ന അർത്ഥത്തിൽ, ബൽ അതല്ല, ലഹും അവർക്കുണ്ടോ ഷിർക്കുൻ, ഷിർക്കുൻ എന്നാ മുഷാരകത്തുൻ, പങ്കാളിത്തം, ഷിർക്ക് എന്ന മുഷാരക, പങ്കാളിത്തം. ഫിസ്സമാവാത്ത്, ഫിസ്സമാവാത്ത്, ഫി ഖൽഖി സമാവാത്ത്, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ. അപ്പൊ ഖുൽ അറായിത്തും മാ തദഊന മിൻ ദൂനില്ല, അള്ളാഹുവോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്നവർ, അവയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നവരോട് ചോദിച്ചു നോക്കൂ. അറൂനി മാദാ ഖലഖു മിനൽ അർദ്, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആ ഇരക്കുന്നവർ, ഭൂമിയിൽ എന്താണ് പടച്ചത്, എനിക്കൊന്ന് കാണിച്ചു തരൂ. അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്, അല്ലെങ്കിൽ വാനങ്ങളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് വല്ല മുഷാറക്കയും അള്ളാഹുവോടൊപ്പം വല്ല പങ്കാളിത്തവും ഉണ്ടോ? ഇത് അവരോട് ചോദിക്കാനാണ്. അതിന് അവർക്ക് ഉത്തരം ഉണ്ടാവുമോ? അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം ഈ ഭൂമിയിൽ എന്തെന്ന് പഠിച്ചിട്ടത് അള്ളാഹു മാത്രം പഠിച്ചു എന്ന് പറയുന്നവരാണ് അവര്. വാനത്തിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു മാത്രമാണ് അതിന്റെ സൃഷ്ടാവ് എന്ന് സമ്മതിക്കുന്നവരാണവർ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ഇതൂനി നിങ്ങൾ എനിക്ക് കൊണ്ടുവരും, ബി കിതാബിൻ മിൻ ഖബ്ലി ഹാദാ, ഇതിനു മുമ്പുള്ള ഒരു കിതാബ്. ഇതിനു മുമ്പ് പറഞ്ഞതാ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിന് മുമ്പുള്ള ഒരു കിതാബ് വേദം നിങ്ങൾ കൊണ്ടുവരൂ. ഔ അല്ലെങ്കിൽ അസാറത്തിൻ മിൻ ഇൽം, അസാറത്തിൻ മിൻ ഇൽം എന്ന വൈജ്ഞാനിക പൈതൃകം അല്ലെ, വൈജ്ഞാനിക ഇൽമാണ് വിജ്ഞാനം, അസാറന്നാണ് പൈതൃകം, അസാറത്ത് മിൻ ഇൽമാണ് വൈജ്ഞാനിക വിജ്ഞാന പൈതൃകം അല്ലെങ്കിൽ തെളിവ്. അസാറത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും അസർ പൂർവികരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ്. വിജ്ഞാന പൈതൃകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? പൂർവികരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ വല്ല ജ്ഞാനവും അറിവും തെളിവും. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ സാദിഖീൻ, സാദിഖീൻ സത്യവാന്മാരാണെങ്കിൽ, അതായത് അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആ ഇരക്കുന്നു, ആ വിഷയം അതിനെ ഒരു പ്രൂഫ്. ഇതൂനി ബി കിതാബിൻ മിൻ ഖബ്ലി ഹാദാ, ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് വേദങ്ങൾ അവതീർണമായിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു പ്രൂഫ് കൊണ്ടുവരാൻ പറയണം. അല്ലെങ്കിൽ ഇനി വേദഗ്രന്ഥം വേണ്ട, ഔ അസാറത്തിൻ മിൻ ഇൽമിൻ, ഒരു വൈജ്ഞാന പൈതൃകം, ഒരു ന്യായം, അതിന് നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരോട് ചോദിക്കുന്നത്. ശരിയല്ലേ? ആ ചോദ്യം അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനാണ്. ന്യായമായ ഒരു പ്രമാണം, അത് വേദത്തിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ പൂർവികരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതായ വൈജ്ഞാനിക തെളിവുകൾ, ന്യായങ്ങൾ അതിൽ നിന്നാകട്ടെ, അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടാൻ അതവർക്ക് സാധിക്കൂല. അപ്പൊ ഇവിടെ ഈ വിദായത്തിൽ തൻസീലുൽ കിതാബ് മിൻ അല്ലാഹിൽ അസീസിൽ ഹക്കീം മാ ഖലഖ്നാ അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. എന്താ മറ്റേ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു, വമാ ഖലഖ്നാ അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ, അല്ലാഹു വാനങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ളവയും ലാഇബീൻ, കളിയായിട്ട് പറച്ചിട്ടില്ല. അതേപോലെ തന്നെ വമാ ഖലഖ്നാ അസ്സമാവൽ അർദ വമാ ബൈനഹുമാ ബാത്തില, ബാത്തിലായിട്ടും പഠിച്ചിട്ടില്ല. അള്ളാഹു എങ്ങനെ പഠിച്ചത്? ബിൽഹഖ്, സത്യമായി യാഥാർത്ഥ്യമായി കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിച്ചിട്ടുള്ളത്. ഇതിന്റെ ഇതിന്റെയൊക്കെ പടപ്പിൽ സൃഷ്ടിപ്പിൽ കുറെ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളുമാണ്. ഇതൊന്നും നിരർത്ഥകമായിട്ടുള്ളൊരു വേലയല്ല എന്നുള്ളത് പറയണം. പിന്നെ അതിനൊരു ശാശ്വതത്വമല്ല, വാജലിം മുസമ്മ, അതിനെന്തുണ്ട്? ഒരു നിർണിത അവധിയുണ്ട്. പക്ഷെ വല്ലദീനൊക്കെ ഫുർഅമ്മാവും ജിറു മോരിതു, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെയാണ് ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയാൻ ആവശ്യപ്പെടാണ്, ആ റായിത്തും മാത്ത ദുഊന മിൻ ദൂനില്ല അറൂനി മാദാ ഖലഖു മിനൽ അർ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്നു ആളുകൾ, അവർ ഭൂമിയിൽ നിന്ന് എന്താണ് പഠിച്ചത്? മനസ്സിലെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനോടാണ് ദുആ ചെയ്യേണ്ടത് അല്ലെ. നിങ്ങൾ ദുആ ഇരക്കുന്നവർ സൃഷ്ടാക്കളാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ ഹാദാ ഖൽഖുല്ലാ അറൂനി മാദാ ഖലഖു മിനൽ അർ, ഹാദാ ഖൽഖുല്ലാ, ഇതൊക്കെ അള്ളാന്റെ പടപ്പാണ്, അതവർ സമ്മതിക്കണം. നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ അവർ എന്താണ് പഠിച്ചത് എന്ന്, അവർ എന്താണ് പഠിച്ചത് എന്ന്. അത് അവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ. അതൊന്നുമില്ല, ഒന്നും പഠിച്ചില്ല, പിന്നെ എങ്ങനെയാണ് അവരോട് ദുആ ചെയ്യുക? അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് വല്ല മുഷാറക്കയും ഉണ്ടോന്നാണ്, ഉണ്ടോന്ന്? ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖാൻ അല്ലാഹ് വലം യകുൻ ഷൈ, അള്ളാഹു ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. മനസ്സിലല്ലേ? അള്ളാഹു ഉണ്ടായിരുന്നു, പിന്നൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹു പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? വാനങ്ങളെ പഠിച്ചത്. പിന്നീടാണ് അള്ളാഹു ഭൂമിയെ പഠിച്ചത്. ആ സൃഷ്ടിപ്പിൽ പങ്കാളിയാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മുഷാറക്ക ചെയ്യാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. ഖാൻ അള്ളാഹു വലം യകുൻ ഷൈഅ വകാൻ അർശുഹു അലൽമ, അള്ളാഹു ഉണ്ടായിരുന്നു, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ അർശ് അന്ന് വെള്ളത്തിന്മേലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ ഒരു പിന്നെ ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ആരാധിക്കപ്പെടുന്നവർ അവരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അള്ളാഹു ഈ വാനങ്ങളെ ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അവരെ മുഷാരക ചെയ്യിക്കാൻ മാത്രം. അം ലഹും ശിർക്കും ഫി സമാവാത് ഇതുരി ബി കിതാബിൻ മിൻ ഖബ്ലി ഹാദാ ഔ അസാറത്തിൻ മിൻ ഇൽ ഇൻ കുൻതും സാദിഖീൻ. ശലയായത്ത് പിന്നുള്ള ഭാഗവും കടുത്താഴ്ച തുറത്തി
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.